into a scene. Meet mystery and crime with Renisha, exclusively on Inadapun Specials.
ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മുംബൈ നഗരത്തെ വിറപ്പിച്ച സീരിയൽ കില്ലർ രാമൻ രാഘവന്റെ നെഞ്ചിടിപ്പിക്കുന്ന കഥയാണ് ഈ എപ്പിസോഡിൽ. 40 കൊലപാതകങ്ങളും കവർച്ചയും നടത്തി മുംബൈയിലെങ്ങും ഭീതി പരത്തി രാമൻ രാഘവൻ. ഇയാളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവച്ഛവമായി കഴിയേണ്ടി വന്നവരും ഒട്ടേറെ. ഇന്ത്യയിലെ ആദ്യത്തെ സീരിയൽ കില്ലർ എന്ന് രാമൻ രാഘവനെ വിശേഷിപ്പിക്കാം. ഫുട്പാത്തിൽ ഉറങ്ങിക്കിടന്നവരും ചേരിയിലെ കുടിലുകളിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നവരുമൊക്കെയായിരുന്നു ഇയാളുടെ ഇരകൾ. തലച്ചോർ ചിതറി പുറത്തു വന്നതും തലയോട്ടി തകർന്നു പോയതുമായ മൃതദേഹങ്ങൾ പോലീസിനെയും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി. പാതിരാത്രി പോലും ജനത്തിരക്കൊഴിയാത്ത മുംബൈ നഗരം അക്കാലത്ത് സന്ധ്യമയങ്ങിയാൽ വിജനമാകാൻ തുടങ്ങി. മരണദൂതനായി രാമൻ രാഘവൻ ഇരുട്ടിന്റെ ഏതു കോണിൽ നിന്നും ചാടി വീഴാം. ആർക്കും അയാളെ കണ്ടെത്താനായില്ല. അടച്ചിട്ട വാതിലുകൾ പോലും തുറക്കാൻ കഴിയുന്ന മാന്ത്രികനാണ് അയാളെന്ന കഥകൾ പോലും പരന്നു. സർക്കാർ 1000 പോലീസിനെയാണ് ഈ ഭീകരനെ പിടിക്കാൻ വിന്യസിച്ചത്. 1950 തൊഴിൽ തേടി തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് പൂനെയിലെത്തിയ രാമൻ രാഘവൻ എന്തിനായിരുന്നു ബോംബെയെ വിറപ്പിച്ച കൊലപാതകങ്ങൾ നടത്തിയത്? 100 പോലീസുകാരെ വിദഗ്ധമായി വെട്ടിച്ച് വീണ്ടും വീണ്ടും അയാൾ എങ്ങനെയാണ് മുംബൈയിൽ ചോരപ്പുഴയൊഴുക്കിയത്? കാലം 1968. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഒഴുകുകയാണ് മുംബൈ നഗരം. മലാഡ് എന്ന സ്ഥലത്ത് താമസിക്കുന്ന അബ്ദുൾ കരീമിന് അന്ന് ശമ്പളം കിട്ടിയ ദിവസമായിരുന്നു. അധ്യാപകനായ അയാൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. അത്താഴം കഴിഞ്ഞ് അയാൾ പതിവുപോലെ ഉറങ്ങാൻ കിടന്നു. പുറത്ത് മുംബൈ ആർത്തിരമ്പി. അതിനിടയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മറ്റൊരാൾ കണ്ണിൽ കത്തുന്ന തീക്ഷ്ണതയുമായി ആ കുടിൽ ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. കയ്യിലെൽ ആകൃതിയിലുള്ള ഇരുമ്പു വടിയുമായി ശബ്ദമുണ്ടാക്കാതെ അയാൾ ആ കുടിലേക്ക് കയറി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അബ്ദുൾ കരീമിന്റെ കവിളെല്ലിനു താഴെ തലയോട്ടിയിൽ അയാൾ തന്റെ ആയുധമുപയോഗിച്ച് ആഞ്ഞടിച്ചു. ഭിത്തിയിൽ രക്തം ചിതറിത്തെറിച്ചു. ഒന്ന് നിലവിളിക്കാൻ പോലുമാകാതെ അബ്ദുൾ കരീം കട്ടിലിൽ കിടന്നു പിടഞ്ഞു. അപ്പോഴേക്കും അടുത്ത അടി വീണു. തലയോട്ടി പൊട്ടി. തലച്ചോറും മാംസവും തറയിൽ പരന്നു. പതുക്കെ അബ്ദുൾ കരീമിന്റെ ബോധം മറഞ്ഞു. പിറ്റേന്ന് അയൽവാസികളെ ഭയപ്പെടുത്തിക്കൊണ്ട് കരീമിന്റെ മൃതദേഹം രക്തത്തിൽ കുളിച്ച് കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. കരീമിന്റെ വാച്ച്, ടോർച്ച്, അയാൾ തലേന്ന് ഊരിയിട്ട ജുബ്ബ എന്നിവ മോഷണം പോയിരിക്കുന്നു. പോലീസിന് വിശ്വസിക്കാനായില്ല. ഇത്രയും നിസ്സാരമായ വസ്തുക്കൾ മോഷ്ടിക്കാനായി ക്രൂരമായൊരു കൊലപാതകം ചെയ്യുന്നവൻ ആരായിരിക്കും? എത്തും പിടിയും കിട്ടാതെ പോലീസ് നിന്നു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. മുംബൈയുടെ വരാനിരിക്കുന്ന ഉറക്കമില്ലാത്ത രാത്രികളെക്കുറിച്ചുള്ള ഒരു സൂചന. അടുത്ത ഇരയെ തേടി ആ കൊലയാളി യാത്ര തുടരുന്നത് ആരും അറിഞ്ഞില്ല. അധികം താമസിയാതെ യാദവ് എന്നയാളും സമാന രീതിയിൽ കൊല്ലപ്പെട്ടു. കവിളെല്ലിനു മുകളിൽ കൂർത്ത ആയുധം കൊണ്ടുള്ള അടിയേറ്റ് അതിക്രൂരമായാണ് യാദവും മരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് മോഷണം പോയതാകട്ടെ, ഒരു സ്റ്റൗവും കുടയും വസ്ത്രവും മാത്രം. രക്തവും മാംസവും മണക്കുന്ന ആ കുടിലിൽ പോലീസും നാട്ടുകാരും പകച്ചുനിന്നു. എന്നാൽ അതിനേക്കാൾ ക്രൂരമായ മനസാക്ഷി മരവിപ്പിക്കുന്ന മറ്റൊരു കൊലപാതകത്തിന് അധിക ദിവസം വേണ്ടി വന്നില്ല. പിഞ്ചുകുഞ്ഞിനെ നടുക്കുകിടത്തി ഉറങ്ങുകയായിരുന്നു അമ്മ രൂപയും പിതാവ് കമ്മയും. രാത്രി 1-2 കാണും. അവർ പോലും അറിയാതെ വാതിൽ തുറക്കപ്പെട്ടു. ഇരുട്ടിലും തിളങ്ങുന്ന കണ്ണുമായി ആ കൊലയാളി അകത്തേക്ക് കയറി. കൊച്ചുകുഞ്ഞിന്റെ മുഖം പോലും അയാളിൽ ഒരു ഭാവഭേദവും ഉണ്ടാക്കിയില്ല. ഇരുമ്പുദണ്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അതിന്റെ കൂർത്ത മുനകൊണ്ട് കുഞ്ഞിന്റെ അടക്കം തലയൊട്ടി അയാൾ അടിച്ചു പൊട്ടിച്ചു. വീടിനകം രക്തം കൊണ്ടു നിറഞ്ഞു. അന്ന് അവിടെ നിന്ന് അയാൾ മോഷ്ടിച്ചത് ഒരു മുത്തുമാല മാത്രമായിരുന്നു. അതിന് കൊടുക്കേണ്ടി വന്ന വില 3 ജീവനുകൾ. കൊലയാളിയെക്കുറിച്ചൊരു സൂചന പോലുമില്ലാതെ പോലീസ് വട്ടം കറങ്ങി. കൂർത്ത ആയുധം കൊണ്ട് തലയൊട്ടി അടിച്ചു പൊട്ടിച്ചാണ് കൊലയെന്ന സാമ്യം കൊലയാളി ഒരാൾ തന്നെയെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ പോലീസിനെ ഞെട്ടിച്ച് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന മറ്റൊരധ്യാപകനും കൊല്ലപ്പെട്ടു. പുറത്തേക്ക് തെറിച്ച തലച്ചോറിനും ഉണങ്ങിപ്പിടിച്ച രക്തത്തിനും നടുവിൽ ഉത്തരം കിട്ടാതെ പോലീസ് മിഴിച്ചു നിന്നു. അന്ന് അവിടെ നിന്ന് മോഷണം പോയത് രണ്ടു പേനയും ഒരു കുപ്പി നെയ്യുമായിരുന്നു. അതോടെ മുംബൈ നഗരത്തിൽ ഭയമൊരു മഹാമാരി പോലെ വ്യാപിച്ചു തുടങ്ങി. ഇതിനിടെ സമാനമായ രീതിയിൽ 1965 പൂനെയിൽ ഒരു കൊലപാതക പരമ്പര നടന്നിട്ടുണ്ടെന്ന നിർണായകമായ കണ്ടെത്തൽ പോലീസ് നടത്തി. ആ കേസുമായി ബന്ധപ്പെട്ട് രാമൻ രാഘവൻ എന്ന ഒരു തമിഴ്നാട് സ്വദേശിയെ പിടികൂടുകയും ചെയ്തിരുന്നു അന്ന്. എന്നാൽ വ്യക്തമായ തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് അയാളെ വെറുതെ വിടുകയായിരുന്നു. അതോടെ മുംബൈ പോലീസ് ഉറപ്പിച്ചു, ഇതവൻ തന്നെ, രക്തദാഹിയായ രാമൻ രാഘവൻ മുംബൈയിലും എത്തിയിരിക്കുന്നു. ഇനി എത്ര തലയോട്ടികൾ തകരും, മുംബൈയിലെ ചേരികളിൽ എവിടെയെല്ലാം ചോരപ്പുഴ ഒഴുകും. പോലീസ് കൊലയാളിക്കായി അന്വേഷണം ഊർജിതമാക്കി. രാമൻ രാഘവന്റെ ചിത്രങ്ങൾ നഗരത്തിലെ ചുമരുകളിലെങ്ങും പതിപ്പിച്ചു. ആ കണ്ണുകളിൽ നോക്കി ഭയത്തോടെ നഗരവാസികൾ വഴിമാറി നടന്നു. മുംബൈയിലെ രാത്രികൾക്ക് കനം കൂടി വന്നു. ബോറിവലിയിലെ ഒരു കോളനിയിൽ അന്നൊരു കല്യാണത്തിന്റെ ആഘോഷം നടക്കുകയാണ്. ആട്ടവും പാട്ടുമായി കോളനിയിലെ ആളുകൾ ഉറങ്ങാൻ കിടന്നപ്പോൾ ഏറെ വൈകി. ക്ഷമയോടെ അതെല്ലാം കണ്ട് ഇരുട്ടിന്റെ മറവിൽ അവൻ നിൽക്കുന്നുണ്ടായിരുന്നു, രാമൻ രാഘവൻ. ഉറങ്ങാൻ കിടന്ന നവദമ്പതികൾ ഒരു ശബ്ദം കേട്ടാണ് ഉണർന്നത്. മുറിക്കുള്ളിൽ അപരിചിതനായ ഒരാൾ അതാ തങ്ങളെ നോക്കി നിൽക്കുന്നു. ഉറക്കി നിലവിളിക്കാൻ ഒരുങ്ങുന്നതിനു മുൻപേ തലയോട്ടിയിൽ ആദ്യ അടി വീണു. പ്രാണവേദനയ്ക്കിടയിലും അവർ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഒച്ചപ്പാട് കേട്ട് അയൽക്കാരെല്ലാം ഓടിക്കൂടി. പക്ഷേ ആർക്കും പിടികൊടുക്കാതെ കൊലയാളി അതിവിദഗ്ധമായി ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും തലയ്ക്കേറ്റ അടിമൂലം രണ്ടുപേരുടെയും ഓർമ്മശക്തി നഷ്ടമായി. എന്നാൽ രാമൻ രാഘവന്റെ ആ രാത്രി വെറുതെയായില്ല. ദമ്പതികളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ അയാൾ പോകുന്ന വഴി ഒരു തെരുവ് കച്ചവടക്കാരനെ കൊന്ന് ആ രാത്രിയുടെ രക്തദാഹം തീർത്തു. അയാൾക്ക് രക്തം കുടിച്ച് മതിയായിരുന്നില്ല. തൊട്ടടുത്ത ദിവസം അയാൾ നടത്തിയ കൊലപാതകം ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ക്രൂരമായ ഒന്നായിരുന്നു. ആ രാത്രിയിൽ വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേക്ക് സമീപം ചെറ്റക്കുടിലിൽ തലയോട്ടി പിളർന്ന് കൊല്ലപ്പെട്ടത് ഒരു സാധു സ്ത്രീയും അവരുടെ 2-4 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുമാണ്. ഒരു ദിവസം പോലും ഇടവേള കൊടുക്കാതെ തൊട്ടുപിറ്റേന്നും രാമൻ രാഘവൻ സമാന രീതിയിലുള്ള കൊലപാതകം നടത്തി. മുംബൈ നഗരം പേടിച്ചു വിറച്ചു. ചേരികളിലും ചെറ്റക്കുടിലുകളിലും ഭയം നിറഞ്ഞ കണ്ണുകളുമായി നിരാലംബരായ സാധുക്കൾ നിസ്സഹായരായി നിന്നു. കൊലയാളി ആരെന്നറിയാമെങ്കിലും കണ്ടെത്താനാകാതെ പോലീസ് കുഴങ്ങുകയാണ്. പത്രത്താളുകൾ മുഴുവൻ രാമൻ രാഘവനെ കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ കൊണ്ട് നിറഞ്ഞു. അയാളൊരു മന്ത്രവാദിയും മനുഷ്യാധീത ശക്തിയുമുള്ള ആളാണെന്ന് കഥകൾ പ്രചരിച്ചു. നായായും നരിയായും പൂച്ചയായും വേഷം മാറിയെത്തുന്ന അതീന്ദ്രിയ ശക്തിയുള്ള കൊലയാളി രാമൻ രാഘവൻ. മുംബൈ നഗരത്തിൽ പ്രതിഷേധം അലയടിച്ചു. മരിക്കുന്നവരെല്ലാം പാവപ്പെട്ടവരാണ്, അവരുടെ ജീവൻ ഒരു വിലയുമില്ലേ എന്ന ചോദ്യം എങ്ങുമുയർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്ത് പോലീസിനെ വെട്ടിച്ച് ഇത്രയും വിദഗ്ധമായി ഒരു കൊലയാളിക്ക് എങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയുന്നു എന്നത് വിസ്മയമായിരുന്നു. ഒരു മാഫിയയുടെയോ ആധുനിക ആയുധങ്ങളുടെയോ സഹായമില്ലാതെ ഇത്രയധികം കൊല ചെയ്ത് ഒളിച്ചിരിക്കുന്ന ഒറ്റയാനായ കൊലയാളി നിസ്സാരക്കാരനല്ലെന്ന് അധികൃതർക്ക് ഉറപ്പായി. ഉറക്കം കെടുത്തുന്ന കൊലയാളിയെ പിടികൂടാൻ പോലീസിനുമേൽ സമ്മർദ്ദം കൂടിക്കൂടി വന്നു. വിശദമായ അന്വേഷണത്തിൽ രാമൻ രാഘവൻ താമസിച്ചിരുന്ന ഒരു ലോഡ്ജ് പോലീസ് കണ്ടെത്തി. അവിടെ നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്നും ഇപ്പോൾ അയാളുടെ രൂപം എങ്ങനെയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങളും പോലീസിന് ലഭിച്ചു. 100 പോലീസുകാർ നഗരത്തിന്റെ മുക്കിലും മൂലയിലും മഫ്തിയിൽ നിലയുറപ്പിച്ചു. അതിനിടയിലും പോലീസിന് നാണക്കേട് സമ്മാനിച്ച് രാമൻ രാഘവൻ വീണ്ടും കൊല നടത്തി. കൊല്ലപ്പെട്ടത് 2 സഹോദരന്മാരായിരുന്നു. അവിടെ നിന്ന് പോലീസിന് പക്ഷേ നിർണായകമായ മറ്റൊരു തെളിവ് കിട്ടി, രാമൻ രാഘവന്റെ വിരലടയാളം. സംഭവ ബഹുലമായ കൊലപാതകങ്ങൾ നടത്തിയ രാമൻ രാഘവനെ പോലീസ് ഒടുവിൽ പിടികൂടുന്നത് തികച്ചും സാധാരണ രീതിയിലായിരുന്നു. ഡോംഗ്രി സ്റ്റേഷനിലെ പോലീസ് സംഘം പെട്രോളിങ്ങിനിറങ്ങിയതായിരുന്നു ആ രാത്രി. പെട്ടെന്ന് ഇരുട്ടിലൂടെ ഒരു കറുത്ത മനുഷ്യൻ നടന്നു വരുന്നത് കണ്ടു. നീട്ടി വളർത്തിയ മുടിയുടെ ഇടയിലൂടെ ക്രൂരമായ കണ്ണുകൾ തിളങ്ങി. കാക്കി നിക്കറും നീല ഷർട്ടും ക്യാൻവാസ് ഷൂസുമായിരുന്നു അയാളുടെ വേഷം. നടന്നുവരുന്ന അയാളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ഇൻസ്പെക്ടർ നിന്നു. ഭാവഭേദമൊന്നുമില്ലാതെ അയാൾ പോലീസിനെ കടന്നുപോയി. പെട്ടെന്ന് ഇൻസ്പെക്ടറുടെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഇൻസ്പെക്ടർ അയാളെ കൈകുട്ടി വിളിച്ചു. ചോദ്യം ചെയ്യലിൽ താൻ അമ്പലത്തിൽ തൊഴാൻ പോകുന്നു എന്നാണ് അയാൾ ആദ്യം പറഞ്ഞത്. അത് വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അയാളെ ജീപ്പിലേക്ക് കയറ്റി. ഒരെതിർപ്പും കാണിക്കാതെ ശാന്തനായി അയാൾ പിൻസീറ്റിൽ കയറിയിരുന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏതാണ്ട് 5 മിനിറ്റ് നേരം പോലീസ് ചോദ്യം ചെയ്ത് കാണും. യാതൊരു ഭാവമാറ്റവുമില്ലാതെ അയാൾ അക്കാര്യം സമ്മതിച്ചു. ഇത് ഞാൻ തന്നെയാണ്, രാമൻ രാഘവൻ. ചെയ്ത കുറ്റങ്ങളെല്ലാം പോലീസിനു മുന്നിൽ രാമൻ രാഘവൻ എണ്ണി എണ്ണി ഏറ്റുപറഞ്ഞു. കൊല നടത്താൻ താൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ച ഇരുമ്പ് ദണ്ഡും അയാൾ പോലീസിനെ ഏൽപ്പിച്ചു. ഇത്രയധികം പേരെ കൊല്ലാനുള്ള കാരണം എന്തായിരുന്നു? രാമൻ രാഘവന്റെ മറുപടി കേട്ട് പോലീസ് അന്തം വിട്ടിരുന്നു. തനിക്കിങ്ങനെ കൊല നടത്താൻ മുകളിൽ നിന്ന് ആജ്ഞ ലഭിച്ചു എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞ വിചിത്രമായ മറുപടി. രാമൻ രാഘവന്റെ കൊലപാതക ചരിത്രം ഒന്നൊന്നായി പോലീസിനു മുന്നിൽ ചുരുൾ നിവർന്നു. ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ് പൂനെയിൽ അലയുന്ന കാലത്താണ് അയാൾ ആദ്യ കൊലപാതകം നടത്തിയത്. ഒരു യാചകനെ തലക്കടിച്ചുകൊന്ന് പണം കവരുകയായിരുന്നു. പിന്നെ അത് ശീലമായി. വേശ്യാലയത്തിൽ സ്ഥിരമായി പോകുമായിരുന്ന രാമൻ രാഘവന് അതിനും പണം ആവശ്യമായിരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പാവങ്ങളായിരുന്നു തുടക്കം മുതൽ അയാളുടെ ഇരകൾ. പൂനെയിൽ തുടങ്ങിയ ആ ചോരക്കളിയാണ് ഇന്ന് മുംബൈയിൽ എത്തി നിൽക്കുന്നത്. ഒരു കൂസലുമില്ലാതെ എല്ലാം അയാൾ കോടതിക്ക് മുന്നിൽ ഏറ്റുപറഞ്ഞു. രാമൻ രാഘവന്റെ മാനസിക നില പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടു. ഡോക്ടർമാർക്ക് അയാളിൽ നിന്ന് ലഭിച്ച മറുപടിയിൽ കൊല നടത്തിയത് അയാൾ തന്നെയെന്ന് വ്യക്തമായിരുന്നു. പക്ഷേ അതിന് അയാൾ പറഞ്ഞ കാരണങ്ങൾ നീതിപീഠത്തിന്റെ യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല. വിചാരണയ്ക്കൊടുവിൽ മരണം വരെ തൂക്കിലേറ്റാനായിരുന്നു കോടതിയുടെ വിധി. അത് കേട്ട് പ്രതിക്കൂട്ടിൽ രാമൻ രാഘവൻ പുഞ്ചിരിയോടെ നിന്നു. എന്നാൽ കീഴ്ക്കോടതിയുടെ വിധി ഹൈക്കോടതി അപ്പടി സ്വീകരിച്ചില്ല. അതിപ്രഗത്ഭരായ മനഃശാസ്ത്രജ്ഞരെ കൊണ്ട് രാമൻ രാഘവന്റെ മാനസികാരോഗ്യം വീണ്ടും പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. മുംബൈയെ വിറപ്പിച്ച ആ കൊലയാളി അങ്ങനെ പലവിധത്തിൽ പഠന വിധേയമാക്കപ്പെട്ടു. ഒടുവിൽ 1995 പൂനെയിലെ സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കെ വൃക്കരോഗം ബാധിച്ച് തികച്ചും സാധാരണമായി മരിക്കുകയും ചെയ്തു. മുംബൈയിലെ മനസ്സുകളിൽ പക്ഷെ ഭയം ആളിക്കത്തുന്ന ഓർമ്മയായി ആ പേരിന്നുമുണ്ട്, രാമൻ രാഘവൻ. M2C എന്നോടൊപ്പം സ്പെഷ്യൽസിൽ നിങ്ങൾ കേട്ടത് റിനീഷയോടൊപ്പം. കൂടെ സ്ക്രിപ്റ്റ് ശ്രീപ്രസാദ് മാനഴി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹെൽവിൻ KS, സൗണ്ട് ഡിസൈനർ മഹേഷ് മാനസ്. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോടൊപ്പം .renishya എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ അറിയിക്കുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഗാനയിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ആണ് കേൾക്കുന്നതെങ്കിൽ പുതിയ എപ്പിസോഡിനായുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അവിടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. പതിവ് പോലെ മറ്റു വിശേഷങ്ങൾക്കായി എന്നോടൊപ്പം മലയാളം പോഡ്കാസ്റ്റ് കേൾക്കാം. ഭയം കൊണ്ട് രക്തം തണുപ്പിക്കുന്ന മറ്റൊരനുഭവത്തിനായി കാത്തിരിക്കൂ അടുത്ത എപ്പിസോഡിൽ. Exclusively on Ennodoppum Specials.